بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വകുല്ല ബലാലത്തിൻ ഫിന്നാർ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അല്ലാഹു ശിഫയേകുന്നവനാണ്, സൗഖ്യം കനിയുന്നവനാണ്, രോഗങ്ങൾ ശാരീരികമായാലും മാനസികമായാലും അതിനെല്ലാം ആശ്വാസം വരുള്ളുന്നവനാണ് എന്നർത്ഥമുള്ള അർത്ഥമാക്കുന്ന അഷാഫി എന്ന അള്ളാഹുവിൻ്റെ പേരാണ്, നാമമാണ് ഇന്ന് നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അഷാഫി എന്നുള്ള പേര് തിരുമൊഴികളിലാണ് വന്നിട്ടുള്ളത്. അല്ലാഹു ശിഫയേകുന്നു എന്നത് വിശുദ്ധ ഖുർആനിൽ അവന്റെ വിശേഷണമായി പ്രവൃത്തിയായി വന്നിട്ടുണ്ട്. വല്ലദീ ഹുവ യുത്വീമുനി വയസ്തീൻ വഇദാ മരിത്തു ഫഹുവ യശ്ഫീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവെ കുറിച്ച് പറയുമ്പോൾ, അല്ലാഹുവാകുന്നു എനിക്ക് അന്നം നൽകുന്നത്, അവനാകുന്നു എന്നെ കുടിപ്പിക്കുന്നത്, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫയേകുന്നത് അല്ലാഹുവാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു ശിഫയേകും, ശിഫയേകുന്നവനാണ് അവന്റെ വിശേഷണമായി അവന്റെ പ്രവൃത്തിയായി വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അല്ലാഹു അഷാഫി എന്നത് ഹദീസുകളിലാണ് വന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് സഹീഹായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, അതിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂലു ഇന്ന റുഖാ വത്തമാഇമ വത്തിവലത ശിർക്കും. അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അർറുഖ, റുഖ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഷിർക്ക് ഉള്ള മന്ത്രങ്ങളാണ്. തമായിം എന്ന് പറഞ്ഞാൽ ഏലസുകളാണ്. അതുപോലെ തിവലത്ത്, തിവലത്ത് എന്ന് പറഞ്ഞെങ്കിൽ രക്ഷ എന്ന് നമുക്ക് പറയാം. ഈ ദോഷബാധകളെ പ്രതിരോധിക്കാനൊക്കെ ക്ഷുദ്രമായി കെട്ടുന്ന വസ്തുക്കളൊക്കെയാണത്. ഇതൊക്കെ ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറയാണ്, ലിമ തഖൂലു ഹാദാ വല്ലാഹി ലഖദ് കാനത് ഐനി തഖ്ദിഫ് വഖദ് കുന്തു അഖ്തലിഫു ഇലാ ഫുലാനിൽ യഹൂദി യർഖീനി ഫൈൻ റഖാനി സകനത്. ഇബ്നു മസ്ഊദ്, നിങ്ങൾ എങ്ങനെ ഇത് പറയും? എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുമ്പോ അതൊരു രോഗമാണ്. ഞാൻ ഇന്ന യഹൂദന്റെ അടുക്കൽ പോയിട്ട് അയാളെനിക്ക് മന്ത്രിക്കാറുണ്ട്. മന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണുനീർ ഒലിക്കുന്നത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഫഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ ദാക് അമലു ശൈത്താൻ, അത് ഷെയ്ത്താന്റെ പണിയാണ്. കാന യൻ ഖസുഹ ബിയദിഹി ഫൈദ റഖഹ കഫാൻഹ. ഷെയ്ത്താൻ ഈ സ്ത്രീയുടെ, ഇബ്നു മസ്ഊദിന്റെ ഭാര്യയുടെ കണ്ണിൽ മാന്തണ് ചൊറിയാണ്, അപ്പൊ കണ്ണീരൊഴിക്കും. മന്ത്രിക്കുമ്പോ ഷെയ്ത്താൻ ആ പണി നിർത്തും, അപ്പൊ കണ്ണീര് നിൽക്കും. ഇതെന്തിനാ? ഈ യഹൂദന്റെ അടുത്ത് പോയി ഈ മന്ത്ര ചികിത്സ തുടർത്താൻ വേണ്ടിയിട്ട് ഷെയ്ത്താൻ വിധിക്കണ കെണിയാണ്. അത് മന്ത്രിച്ചാൽ കണ്ണീരൊലിക്കുന്നത് നിൽക്കുന്നു എന്നുള്ളത് അങ്ങനെ പോയി മന്ത്ര ചികിത്സ നടത്താൻ തെളിവല്ല. അത് ഷെയ്ത്താന്റെ പണിയാണ് നിങ്ങളെ കെണിയിൽ വീഴ്ത്താൻ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഭാര്യനോട് പറയുകയാണ്, ഇന്ന മകാന യക്ഫീകി അൻ തഖൂലി, നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് പോലെ, പറഞ്ഞിരുന്നത് പോലെ, അദ്ഹിബിൽ ബഅസ് റബ്ബന്നാസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നത്. നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്താൽ മതി. എന്താ? അദ്ഹിബിൽ ബഅസ് റബ്ബന്നാസ്, ലോകരുടെ റബ്ബെ പ്രയാസം പോക്കണമേ. ഇഷ്ഫി അൻത ശാഫി, നീയാകുന്നു ശിഫയേകുന്നവൻ, നീ ശിഫയേകണമേ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, നിന്നിൽ നിന്നുള്ള ശിഫയല്ലാതെ മറ്റൊരു ശിഫയുമില്ല. ശിഫ അല്ല യുഗാദിറു സഖമ, ഒരു രോഗവും വിട്ടേക്കാത്ത വിധം സൗഖ്യം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഇതാണ് ആ ദുആന്റെ ആശയം. നിങ്ങൾ ഈ ദുആ ചെയ്താൽ മതി എന്നാണ് ഭാര്യനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഈ ഹദീസ് കൊണ്ടുവന്നത് എന്തിനാ? ഇവിടെ അശ്ഷാഫി എന്നുള്ള നാമം അള്ളാഹുവിന് ഈ ഹദീസിൽ വന്നു. പ്രാർത്ഥനയിൽ പറഞ്ഞ എന്താ? അദ്ഹിബിൽ ബാസ് റബ്ബന്നാസ് ഇഷ്ഫി അൻത ശാഫി അൻത ശാഫി, അള്ളാഹുവെ നീയാകുന്നു അശ്ഷാഫി. അപ്പൊ അള്ളാഹുവിന്റെ പേര് അവിടെ അശ്ഷാഫി എന്ന് വന്നു. ഈ സംഭവം നമ്മൾ മനസ്സിലാക്കുമ്പോ നിഷിദ്ധമായ ചികിത്സ ചിലപ്പം ആശ്വാസം നൽകി എന്ന് വരും, പക്ഷെ അത് ചികിത്സ അനുവദനീയമാണ് എന്ന് പറയാൻ പറ്റൂല. സൗഖ്യം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത പ്രീതിപ്പെടാത്ത ചികിത്സാ രീതികൾ കൈയാളാൻ പാടില്ല എന്നുള്ളത് ഇത് അറിയിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട? ഒരു യഹൂദന്റെ അടുക്കൽ പോയിട്ട് ഇവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാം, എന്നിട്ട് അവരതിന്റെ ഫലവും പറയാ. അണ്ട് ആ യഹൂദൻ മന്ത്രിക്കുമ്പോ എന്റെ കണ്ണീരൊലിക്കണത് നിൽക്കുകയാണ്, അതാണ് അവരുടെ രോഗം. അയാൾ മന്ത്രം നിർത്തിയാൽ അത് ഒലിക്കുകയാണ്. ഇതാണ് ഇബ്നു മസ്ഊദിനോട് ഭാര്യ പറയുന്ന ന്യായം. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അനു ഭാര്യനെ തിരുത്തുകയാണ്. എന്താ പറയുന്നത്? അത് ഷെയ്ത്താന്റെ പണിയാണ്. കാരണം എന്താ? ആളുകൾ ഇത്തരം ക്ഷുദ്രന്മാരുടെ അടുക്കൽ ക്ഷുദ്രവേലകൾ ചികിത്സയായി അന്വേഷിച്ച് ചെല്ലണം എന്നുള്ളതാണ് ഷെയ്ത്താന്റെ തീരുമാനം. അതിന് ഷെയ്ത്താൻ ഒരുക്കുന്ന കെണിയും വലയുമാണ് ഇതൊക്കെ എന്ന് അർത്ഥത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ചിലർ പറയും ഇന്ന ആൾ മന്ത്രിച്ചു, ഇന്നോടത്ത് പോയി, ഇന്ന ബീവി, ഇന്ന ജിന്നുമ്മ, അല്ലെങ്കിൽ ഇന്ന അസ്മാവിന്റെ പണിക്കാരൻ, ഇങ്ങനെയൊക്കെ പറയും. അവിടെ പോയിട്ട് ചികിത്സ കിട്ടി, സുഖം കിട്ടി, അല്ലെങ്കിൽ ഇന്ന ഹസ്തരേഖ ശാസ്ത്രജ്ഞൻ, ഇന്ന ഭാവി പ്രവാചകൻ, ഇന്ന പണിക്കൻ, ഇങ്ങനെയൊക്കെ പറയും. ഇസ്ലാമിൽ ഇത് അനുവദിക്കപ്പെട്ടതാണോ ഇല്ലേ എന്നുള്ളതാണ് ഒരു വിശ്വാസി നോക്കേണ്ടത്. അല്ലാതെ അതിനാൽ ഫലം ഉണ്ട് ഇല്ല എന്നുള്ളതല്ല നോക്കേണ്ടത്. ഹസ്തരേഖാ ശാസ്ത്രജ്ഞന്മാർ, ഭാവി പ്രവാചകന്മാർ, ജ്യോത്സ്യന്മാർ, സിദ്ധന്മാർ, ഗണികന്മാർ, ഇത്തരം ആളുകൾ അറാഫ്, കാഹിൻ എന്നൊക്കെ പറയും, അവരുടെ അടുക്കൽ പോകാനും പാടില്ല, അവരോട് ചോദിക്കാനും പാടില്ല. അവർ പറയുന്നത് വിശ്വസിക്കാനും പാടില്ല. അവർ പറയുന്നത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതീർണമായ ഇസ്ലാമിൽ, വിശുദ്ധ ഖുർആനിൽ, നുബുവത്തിൽ അവിശ്വസിച്ചവനായി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം, ഈ ഒരു സംഭവം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതിനെ കുറിച്ചാണ് ഇബ്നു മസ്ഊദ് ഭാര്യനെ ഉണർത്തിയത്. ആ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടത് അദ്ഹി ബിൽ ബാസ് റബ്ബന്നാസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാ അൻ ലാ യുഗാദിറു സഖമ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ അവർ പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന ഇദാ അത മരീദൻ ഔ ഉതിയ ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നു, അല്ലെങ്കിൽ ഉതിയ ബിഹി ഒരു രോഗിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. അപ്പോ ഖാൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയും അദ്ഹി ബിൽ ബാസ് റബ്ബന്നാസ് ഇഷ്ഫി വ അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാ അൻ ലാ യുഗാദിറു സഖമ. നമ്മൾ ആദ്യം കേട്ടതേ പ്രാർത്ഥനാ വചനം തന്നെ. റസൂലുള്ള രോഗിയെ ചെന്ന് കണ്ടാൽ ഇങ്ങനെ ദുആ ചെയ്യും. ഒരു രോഗിയെ റസൂലുള്ളാന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ ഇമാം ബുഖാരി അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സംഭവം അദ്ദേഹം പറയാണ് ദഖൽതു അന വസാബിതുൻ അലാ അനസ് ഇബ്നു മാലിക്. ഞാനും സാബിത്തും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു. റസൂലുള്ളാഹിന്റെ ഖാദിം അനസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു. ഫഖാല സാബിതുൻ, അപ്പൊ സാബിത്ത് പറഞ്ഞു യാ അബ ഹംസ ഇഷ്തകൈത്. അബു ഹംസ എന്ന് പറഞ്ഞാൽ അനസ് റളിയല്ലാഹുവിന്റെ വിളിപ്പേരാണ്. അനസിനെ വിളിച്ചിട്ട് പറയാണ് ഇഷ്തകൈത്, എനിക്കൊരു രോഗമുണ്ടായി. അപ്പൊ ഫഖാൽ അനസ്, അപ്പൊ അനസ് പറഞ്ഞു റളിയല്ലാഹു അൻഹു അലാ അർഖീഖ ബി റുഖിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹി നിർവഹിച്ച ഒരു റുഖിയുണ്ട്, മന്ത്രം, അത് ഞാൻ നിങ്ങൾക്ക് നിർവഹിക്കട്ടെ. ഖാല ബല, അതെ എന്ന് പറഞ്ഞപ്പോൾ ഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹി ബൽ ബാസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ല ലാ ശാഫിയ ഇല്ല അൻത് ശിഫാ ലാ യുഗാദിറു സഖമ. ഇതാണ് അനസ് റളിയല്ലാഹു റസൂലുള്ള നിർവഹിച്ച ദുആയായിട്ട് അവിടെ സാബിത്തിനോട് പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ, മനുഷ്യരുടെ റബ്ബേ, മുദ്ഹി ബൽ ബാസ് ദുരിതം പോക്കുന്നവനെ, ഇഷ്ഫി അൻത ശാഫി നീയാകുന്നു അശാഫി, നീ ശിഫയേകേണമേ, ലാ ഷാഫിയ ഇല്ല അൻത്, നീയല്ലാതെ ഷാഫിയായിട്ട് മറ്റാരുമില്ല, ശമനം നൽകുന്നവനായി വേറെ ആരുമില്ല, ഷിഫാ ലാ യുഗാദിറു സഖമ ഒരു ദീനവും ശേഷിപ്പിക്കാത്ത വിധമുള്ള സൗഖ്യം, ശമനം നീ പ്രദാനം ചെയ്യണമേ. ഇതാണ് ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ള ദുആവചനം. ഇവിടെയും അള്ളാഹുവിന്റെ അഷാഫി എന്ന പേര് വന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ശിഫ വിശേഷണമായിട്ടാണ്, അള്ളാഹുവിന്റെ പ്രവൃത്തിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ വചനത്തിൽ, വഈദ മരിത്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അള്ളാഹു എനിക്ക് ശിഫയേകുന്നു. അതേപോലെ തന്നെ വയശ്ഫി സുദൂറ ഖൗമി മുഅ്മിനീൻ, വിശ്വാസികളായ ജനങ്ങളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ശമനമേകുന്നു. സൂറത്ത് തൗബയിൽ അപ്പൊ അള്ളാഹു ശമനമേകുന്നു, ശിഫയേകുന്നു എന്ന അള്ളാഹുവിന്റെ പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. പ്രസിദ്ധമായ ഹദീസ്, അള്ളാഹു ആകുന്നു ശമനമേകുന്നവൻ, അള്ളാഹുവിൽ നിന്നുള്ള ശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല, ശിഫയില്ല എന്നറിയിക്കുന്ന സംഭവം. സുഹൈബിന് റൂമിയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവം എടുത്തു ധരിക്കണം. ഒരു രാജവട്ടാരത്തിൽ ഒരു മരണക്കാരൻ, രാജാവിന്റെ കൊട്ടാരത്തിലെ ഔദ്യോഗിക മരണക്കാരൻ, വൃദ്ധനായി മരിക്കാൻ കാലെടുത്തപ്പോ അയാൾ രാജാവിനോട് ഒരു കുട്ടീനെ ആവശ്യപ്പെടുന്നുണ്ട്, മരണവിദ്യ പകർന്നു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒരു കുട്ടീനെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. ആ കുട്ടി നിപുണനാണ്, പ്രതിഭാശാലിയാണ്. അങ്ങനെ മരണവിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കുട്ടി കൊട്ടാരത്തിലേക്ക് ദിനം പ്രതി പോകും. അങ്ങനെയാണ് കുട്ടി ഒരു പണ്ഡിതനെ വഴിയിൽ വെച്ചിട്ട്, ജ്ഞാനിയെ വഴിയിൽ വെച്ചിട്ട് പരിചയപ്പെടുന്നത്. കുട്ടി ജ്ഞാനിയുടെ അടുക്കലിരിക്കും. അങ്ങനെ ജ്ഞാനി പണ്ഡിതൻ പറയുന്നത് കേൾക്കും. അങ്ങനെ കുട്ടിയുടെ മൗലവി തെറ്റും. എന്താ, കൊട്ടാരത്തിൽ മരണക്കാരന്റെ അടുക്കൽ എത്തേണ്ട ടൈമിൽ അവിടെ എത്തൂല, കാരണം കുട്ടി വഴിയിൽ വെച്ചിട്ട് പണ്ഡിതന്റെ അടുത്തിരിക്കും. അങ്ങനെ ടൈം പോവും. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ, കുട്ടി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അടിയിട്ടും. തിരിച്ചു വരുമ്പോൾ വീണ്ടും ജ്ഞാനിയുടെ അടുക്കലിരിക്കും, പണ്ഡിതന്റെ അടുത്തിരിക്കും, എന്നിട്ട് കേൾക്കും. വീട്ടിലെത്തുമ്പോഴും വൈകും, അപ്പൊ വീട്ടിൽ നിന്ന് അടിയിട്ടും. ഇങ്ങനെ ഈ ചരിത്രം ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് ആകെ പ്രശ്നമായി. കാരണം എന്താ, ഏറ്റുമുട്ടലാണ്. പണ്ഡിതൻ പറയുന്നതിന് നേരെ വിരുദ്ധമാണ് മരണക്കാരൻ പറയുന്നത്, സാഹിർ പറയുന്നത്. അപ്പൊ സാഹിറാണോ ശരി, അതല്ല റാഹിബ് പണ്ഡിതനാണോ ശരി, അത് തെളിയാനൊരു അവസരം കിട്ടി. ഒരു ദിവസം ആളുകൾ നടക്കുന്ന വഴിയിൽ ഒരു വലിയ മൃഗം ആളുകൾക്ക് വഴി പോകാൻ വഴിമുറിഞ്ഞ് കിടക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക, ആളുകളൊക്കെ ഇതിനെ പേടിച്ച് വഴി മാറി നിൽക്കുക. അപ്പൊ കുട്ടി ഒരു കല്ലെടുത്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ മരണക്കാരനേക്കാൾ നിന്റെ അടുക്കൽ പണ്ഡിതന്റെ, പണ്ഡിതനാണ് സ്വീകാര്യതയുള്ളതെങ്കിൽ, പണ്ഡിതന്റെ കാര്യമാണ് നിനക്ക് ഇഷ്ടകരമെങ്കിൽ ഈ കല്ലേറ്റ് ഈ മൃഗം ചാകണം എന്നുള്ളതാണ് കുട്ടിന്റെ പ്രാർത്ഥന. കല്ലെറിഞ്ഞു, മൃഗം ചത്തു, ആളുകൾ വഴികടന്നു. അപ്പൊ അയാൾക്ക് മനസ്സിലായി പണ്ഡിതനാണ് ശരി, മരണക്കാരൻ അപകടകാരിയാണ്. ഇത് പുരോഹിതൻ പണ്ഡിതനറിഞ്ഞു. അപ്പൊ പണ്ഡിതൻ കുട്ടിനോട് പറയുന്നുണ്ട്, ഐ ബുനയ്യ അൻതല്ലിയവും അഫ്ദലു മിന്നി ഖദ് ബലഗ മിൻ അംരിക് മാ അറ വ ഇന്നക സതുബ്തല ഫൈൻ ഉബ്തുലീത ഫലാ തദുൽ അലൈ. പണ്ഡിതൻ എന്താ പറഞ്ഞത്, എന്നേക്കാൾ നീ മഹാനായി പ്രസിദ്ധനുമായി, നീ പരീക്ഷിക്കപ്പെടും. ഒരിക്കലും നിനക്ക് ജ്ഞാനം പകർന്നത് ഞാനാണ് എന്ന് നീ ഒരിക്കലും പറയരുത് എന്ന് ഈ പണ്ഡിതൻ എന്ത് ചെയ്തിരുന്നു, കുട്ടിനോട് പറഞ്ഞു. കാരണം ഈ പണ്ഡിതൻ ഒളിഞ്ഞു കഴിയുന്ന ഒരു മഹാനായിരുന്നു. അങ്ങനെ ഹദീസിൽ കാണാം, വഖാനൽ ഗുലാമു യുബ്രിഉൽ അക്മഹ വൽ അബ്റസ് വയുദാവിന്നാസ് മിൻ സായിരിൽ അദ്വാ. ഈ കുട്ടി ബ്ലൈൻഡ് ആയവരെ, അതേപോലെ പാണ്ഡുരോഗികളൊക്കെ ചികിത്സിക്കും, ഭേദപ്പെടുത്തും. അതേപോലെ ജനങ്ങളെ രോഗങ്ങളിൽ നിന്ന് ചികിത്സിക്കും. ഇതാണ് ആ കുട്ടിന്റെ പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വതാല കുട്ടിയിൽ നൽകിയ കറാമത്ത്. അങ്ങനെ കാലം കഴിയവെയാണ് രാജാവിന്റെ ഒരു കൂട്ടുകാരൻ, രാജകൊട്ടാരത്തിൽ രാജാവിനോടൊത്തിരിക്കുന്ന ഒരാൾ, അയാളൊരു ബ്ലൈൻഡാണ്. ഈ ബ്ലൈൻഡ് ഈ കുട്ടിനെ കുറിച്ച് കേട്ട് അങ്ങനെ കുറേ സമ്മാനങ്ങൾ വാങ്ങി, സമ്പത്ത് ശേഖരിച്ച് ഈ രാജാവിന്റെ ജലീസ് കൂട്ടുകാരൻ ഈ കുട്ടിനെ കണ്ടിട്ട് പറയാണ്, മാഹാഹുന ലഖ് അജ്മ ഇൻ അൻത ഷഫൈതനി, കുട്ടി നീ എനിക്ക് ശിഫ നൽകുകയാണ് എങ്കിൽ ഈ കൊണ്ടൊന്നൊക്കെ നിനക്കുള്ളതാണ്, സമ്മാനങ്ങൾ സമ്പത്തുകളൊക്കെ നിനക്കാണ്, പക്ഷെ നീ എനിക്ക് ശിഫയേകണം എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മളുടെ വിഷയം. കുട്ടിനോട് എന്താ പറയണത്? കുട്ടി കറാമത്തുള്ള കുട്ടിയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആദരവ് അയാളിൽ പെയ്തിറങ്ങി. അപ്പൊ ഈ രാജാവിന്റെ ജലീസ് പറയാണ്, ഈ കൊണ്ടുവന്ന സംഭാവനകളും സമ്മാനങ്ങളൊക്കെ നിനക്കാം, പക്ഷേ ഇൻ ഷഫൈതനി, നീ എനിക്ക് ശിഫ നൽകിയാൽ എന്ന് പറഞ്ഞു. എന്താ കുട്ടി പറഞ്ഞത്? കുട്ടി പ്രതികരിച്ചത്, ഇന്നി ലാ അശ്ഫി അഹദൻ ഇന്നമാ യശ്ഫി അല്ലാഹ്, ഞാനൊരാൾക്കും ശിഫ നൽകൂല, ഞാൻ ഒരാൾക്കും ശിഫ കൊടുക്കൂല, ഇന്നമാ യശ്ഫി അല്ലാഹ്, അള്ളാഹു മാത്രമാണ് ശിഫയേകുന്നവൻ, അള്ളാഹു മാത്രമാണ് ശിഫ നൽകുന്നവൻ. ഫഇൻ അൻത ആമൻത ബില്ലാഹി ദഅ്വതു ലക് ഫശഫാക, നീ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യാം, ഫശഫാക്, അള്ളാഹു നിനക്ക് ശിഫ നൽകും, അള്ളാഹു നിനക്ക് ശിഫ നൽകും. ഇതാണ് ആര് പറഞ്ഞത്? കുട്ടി ആ രാജാവിന്റെ കൂട്ടുകാരനോട് പറഞ്ഞത്. കണ്ട, ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഒരു വലിയാണ് ഈ കുട്ടി, കരാമത്തുള്ള ഒരു കുട്ടി, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ അയാൾ വിറ്റ് കാശാക്കണില്ല. എന്റേതാണ് എന്ന് പറഞ്ഞ അയാൾ എന്ത് ചെയ്യുന്നില്ല, ആളുകളെ തന്റെ കറാമത്ത് പറഞ്ഞ് പറ്റിക്കുന്ന വിൽക്കുന്ന കച്ചവടം ചെയ്യുന്ന ഏർപ്പാടുമില്ല. പിന്നെയോ അയാൾ പറയുന്നത്, ഞാൻ ശിഫ നൽകുന്നവനല്ല, അള്ളയാണ് ശിഫ നൽകുന്നത്, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ശിഫ. എന്നിട്ട് പറയാണ്, നീ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളഹാനോട് ദുആ ചെയ്യാം, ഞാൻ അള്ളഹാനോട് ദുആ ചെയ്യാം, അള്ളാഹു നിനക്ക് ശിഫയേകും എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് പലരും എന്ത് ചെയ്യുന്നത്, പലരും പല വ്യക്തികളിലും വഞ്ചിക്കപ്പെടുന്നതും പലരിലും ദിവ്യത്വം ദർശിക്കുന്നതും അള്ളാഹുവോട് ചോദിക്കേണ്ട കാര്യങ്ങൾ പോലും പടപ്പുകളോട് ചോദിക്കുന്നത് എന്തുകൊണ്ട, ഔലിയാക്കളല്ലേ, കറാമത്തുണ്ടാവൂല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ആളുകൾ, അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട ആളുകളിൽ പടപ്പുകളിൽ ആശ്രിതരാകണം എന്തുകൊണ്ടാ, ഇങ്ങനത്തെ ഓരോ വിശ്വാസ വ്യതിയാനങ്ങളിൽ ചെന്ന് ചാടിയിട്ടാണ്. യഥാർത്ഥത്തിൽ കറാമത്ത് അള്ളാഹു നൽകിയവർ, കടാക്ഷിച്ചവർ, അവർ അള്ളാഹുവിലേക്ക് ആളുകളെ അടുപ്പിക്കുകയാണ് വേണ്ടത്, അള്ളാഹുമായിട്ട് ബന്ധം വിളക്കുകയാണ് വേണ്ടത്. അതാണ് മറിയം ചെയ്തത്. മറിയമിന് ഭക്ഷണം കിട്ടും. അപ്പൊ സക്കരി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കേണ്ട, സക്കരി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോണിന് മുമ്പ് അവിടെ ഭക്ഷണമുണ്ട്, പലവിധ ഭക്ഷണങ്ങൾ. അപ്പൊ അന്നാ ലക്കി ഹാദ, മറിയം നിനക്കിത് എവിടുന്നാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, കാലത്ത് ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ അന്നം ഉപജീവനം നൽകുന്നവനാണ്, കനിയുന്നവനാണ് എന്ന് പറഞ്ഞ് കെറാമത്ത് ലഭിച്ച മറിയം തന്നെ കുറിച്ചിട്ട് പറഞ്ഞ് പ്രസിദ്ധിയാകുകയല്ല, പിന്നെയോ അള്ളാഹുവിനെ കുറിച്ചിട്ട് അള്ളാഹുവിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും അള്ളാഹുവിനോട് തേടാനും യാചിക്കാനും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വാർദ്ധക്യത്തിൽ വളഞ്ഞ് എല്ലുകൾ സോഷിച്ച് മുടിച്ച് നിരച്ച് വാർദ്ധക്യത്തിന് അങ്ങേറ്റത്തെത്തിയ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ, ബോധ്യപ്പെടുത്തിയപ്പോൾ, പഠിച്ചോന്റെ അടുത്ത് നിന്നാണ് ഇത് എന്ന് പറഞ്ഞപ്പോ ഹുനാലിക്കതാ സക്കരിയ റബ്ബു, സക്കരിയ തന്റെ റബ്ബിനോട്, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്തത് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മിഹ്റാബിൽ വെച്ച് തന്നെ മലക്കുകൾ അവതരിപ്പിച്ച് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുഞ്ഞുണ്ടാകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ കുട്ടി അള്ളാഹു മാത്രമാകുന്നു ശിഫയേകുന്നവൻ, ലാ അശ്ഫി അഹദൻ ഇന്നമാ യശ്ഫി അല്ലാഹ്, അള്ളാഹു മാത്രമാകുന്നു ശിഫയേകുന്നവൻ എന്ന് പറഞ്ഞ് ആ രാജാവിന്റെ ജലീസിനെ ബോധവൽക്കരിക്കണം, ഓർമ്മിപ്പിക്കണം. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അള്ളാഹു ആണ് അഷാഫി, അവൻ ശിഫയേകുന്നവനാണ് എന്ന വിഷയം പഠിപ്പിക്കാനുള്ള തിരുമൊഴികളാണ്. അപ്പൊ അതിലൊരു തിരുമൊഴി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്താണ് നമ്മളിവിടെ ഉദ്ധരിച്ചത്. എന്നിട്ട് എന്താ, ഈ രാജാവിന്റെ ജലീസ് വിശ്വസിച്ച്, രാജാവ് അയാൾ ദിവ്യത്വം ജലിപ്പിക്കുന്ന ആളാണ്, ഞാനാണ് ഇലാഹി എന്ന് വാദിക്കുന്ന ആളാണ്. അവ രാജാവിന്റെ ജലീസ് സ്വാഭാവികമായിട്ട് ഇലാഹായി കാണുന്നത് ആ രാജാവിനെയാണ്. പക്ഷേ ഈ രാജാവിന്റെ ജലീസ് എന്ത് ചെയ്ത്, കൂട്ടുകാരൻ അയാൾ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹു അയാൾക്ക് ശിഫ നൽകി. എന്നാ അയാളുടെ ബ്ലൈൻഡ്, അത് സുഖപ്പെട്ട, അയാൾ കണ്ണു കാണുന്ന ആളായി മാറി. അങ്ങനെ ഇന്നലെ വരെ കണ്ണുപൊട്ടൻ ഇന്ന് കണ്ണു കാണുന്നവനായിട്ട് കൊട്ടാരത്തിൽ ചെന്ന് അങ്ങനെ ഉണ്ടാവും. അപ്പൊ രാജാവ് ഇയാളെ കണ്ടപ്പോ ചോദിച്ചു, മറദ്ദാലൈക്ക് ബസറക്ക്, ആരെ കാഴ്ച തിരിച്ചു നൽകിയത് ചോദിച്ചു. അപ്പൊ ഖാല റബ്ബി, അല്ലാ റബ്ബാണ് നൽകിയത് എന്ന് ആര് പറഞ്ഞു, ഈ ജലീസ് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് രാജാവ് വിശ്വസിക്ക, ഇവന്റെ റബ്ബാരാ, ജലീസിന്റെ റബ്ബ് രാജാവാണല്ലോ. അപ്പൊ അയാളാട്ടെങ്കിൽ ഇയാൾക്ക് ഇട്ട് കാഴ്ച തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ റബ്ബി എന്ന് കേട്ടപ്പോ അവരിലൊക്കെ റബ്ബുൻ ഗൈരി, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കുണ്ടോ രാജാവ്, ഞാനല്ലാത്ത ഒരു റബ്ബ് നിനക്കുണ്ടോ വേറെ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ജലീസ് പറഞ്ഞ്, റബ്ബി വ റബ്ബുക് അല്ലാഹ്, എന്റെയും താങ്കളുടെയും റബ്ബ് അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജാവ് തന്റെ ദിവ്യത്വത്തെ നിഷേധിച്ച, നിരാകരിച്ച ഈ കൂട്ടുകാരനെ ശിക്ഷിച്ച് അതികഠിനമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയപ്പോ കണ്ണിന്റെ കാഴ്ച തിരിച്ചു ലഭിക്കുവാൻ അള്ളാഹു കാരണമാക്കി കുട്ടിയുണ്ട്. ആ കുട്ടിനെ കുറിച്ച് വിവരം നൽകി. അങ്ങനെ കുട്ടിനെ പിടിച്ച്, അങ്ങനെ കുട്ടിനോട് ചോദിക്കുകയാണ്, നീ മരണം പഠിച്ച് പഠിച്ച്, കാരണം രാജാവിന് അതേ അറിയുള്ളൂ മരണം പഠിച്ചത്, പണ്ഡിതന്റെ അടുത്ത് പോയത് അറിയില്ല. മരണം പഠിച്ച് പഠിച്ച് നീ പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തുന്നു, ബ്ലൈൻഡിനെ സുഖപ്പെടുത്തുന്നു, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു, ഇതൊക്കെ ശരിയാണെന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, ഇന്നിലാ അശ്വി അഹദ ഇന്നമ്മ അശ്വി അല്ല. അവിടെയും എന്താ കുട്ടി പറഞ്ഞത്, ഇന്നിലാ അശ്വി അഹദ, ഞാൻ ഒരാൾക്കും ശിഫ നൽകൂല, ഇന്നമ യശ്വി അള്ളാഹ്, ശിഫ നൽകുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. അവിടെ രാജാവിന്റെ മുമ്പിൽ കുട്ടി കൊണ്ടുവരപ്പെട്ടപ്പോൾ കുട്ടിനോട് ചോദിച്ചു, അപ്പൊ കുട്ടി ഇങ്ങനെ പ്രതികരിച്ചു, ശിഫ അള്ളാഹുവിൽ നിന്നാണ്, ഞാൻ ഒരാൾക്കും ശിഫയേകുന്നവനല്ല എന്ന് പറയണ്ടായി. അങ്ങനെ ഈ കുട്ടിയെ പിടിച്ചു, തീവ്രമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി. അപ്പൊ അവസാനം കുട്ടി പുരോഹിതനെ കുറിച്ച്, റാഹിബിനെ കുറിച്ച് വിവരം നൽകി. അങ്ങനെ റാഹിബിനെ കൊണ്ടുവരപ്പെട്ടു, ആ പണ്ഡിതനെ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ആ പണ്ഡിതന്റെ തലയിൽ ഈർച്ചവാള് വെച്ച് അയാളെ ഈർന്ന് പിളർത്തി രണ്ടാക്കി കൊന്നു. രാജാവിന്റെ ജലീസ് കൂട്ടുകാരനെ കൊണ്ടുവന്നു, അയാളെയും അയാളുടെ നെറുകയിൽ ഈർച്ചവാള് വെച്ച് ഈർന്ന് രണ്ടാക്കി പിളർത്തി കൊന്നു. കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ച്, അങ്ങനെ കുട്ടിനെ ഇതേപോലെയല്ല കൊല്ലാൻ തീരുമാനിച്ച്, കുട്ടിനെ തന്റെ സൈന്യത്തെ വിട്ടിട്ട് മലമുകളിൽ കൊണ്ടുപോയിട്ട് മലമുകളിൽ നിന്ന് താഴേക്കെറിയാനാ പറഞ്ഞത്. പക്ഷെ കുട്ടിനെ കൊണ്ടുപോയി മലമുകളിലെത്തിയിട്ട് താഴേക്കെറിയാൻ സൈന്യം പോയി, പക്ഷെ കുട്ടി അവിടെ വെച്ച് അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്ഫിനീഹിം ബിമാ ശിഇത്. അപ്പൊ എന്ത് ചെയ്ത്, മലമുകളിൽ നിന്ന് സൈന്യം താഴേക്ക് വീണ്, കുട്ടി സുരക്ഷിതനായി കൊട്ടാരത്തേക്ക് വന്ന്. അപ്പൊ പിന്നെ കുറച്ച് സൈന്യത്തെ വിട്ടിട്ട് കുട്ടിനെ സമുദ്രത്തിൽ കൊണ്ടുപോയി തള്ളാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി അവിടെ വെച്ചും പ്രാർത്ഥിച്ച, അല്ലാഹുമ്മ അക്ഫിനീഹിം ബിമാ ശിഇത്. അപ്പോ കൊണ്ടുപോയ ബോട്ടിൽ നൗകയിൽ അയിന്ന് സൈന്യം കടലിലെറിയപ്പെട്ട് കുട്ടി സുരക്ഷിതനായിട്ട് മടങ്ങി വന്നു. കാരണം രാജാവിന്റെ പേടി, ആളുകളൊക്കെ രാജാവിനെ റബ്ബായി ആരാധ്യനായിട്ട് കൊണ്ടെടുക്കുകയാണ്. അപ്പൊ ആളുകൾ മറിയോ എന്നുള്ള പേടിയാ, ഇന്ന് വോട്ട് മറിയോന്ന് പഠിക്കണേ തന്നെ ദിവ്യത്വം ആളുകൾ സമ്മതിച്ചത് അത് ആളുകൾ തിരുത്തുക എന്നുള്ള പേടിയാ രാജാവിന്. കുട്ടിക്കാണെങ്കിലോ അത് തിരുത്തപ്പെടണം എന്നുള്ളതാണ് കുട്ടിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് കുട്ടി വീണ്ടും മലമുകളിൽ നിന്ന് കൊട്ടാരത്തേക്ക് തന്നെ വരുന്നത്. സമുദ്രത്തിന് രക്ഷപ്പെട്ടു എന്തിനാ കൊട്ടാരത്തേക്ക് തന്നെ വരുന്നത്, മരണത്തിന്റെ മുഖത്തേക്കല്ലേ വരുന്നത്. എന്തിനാ വരുന്നത്? കുട്ടി ആ വരവിലൂടെ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ആദർശം സംരക്ഷിക്കാനാണ്. അങ്ങനെ രാജാവ് തന്നെ വധിക്കുമെന്ന ആ വാശിയിൽ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കി കുട്ടി എന്ത് പറഞ്ഞു? രാജാവെ, നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? ആളുകളെ മുഴുവൻ ഒരൊറ്റ സഈദിൽ, ഒരു നിരന്ന പ്രദേശത്ത് അണിനിരത്തെ, എല്ലാവരും വരട്ടെ. അങ്ങനെ എല്ലാവരും നോക്കിക്കാണവെ, നിങ്ങൾ എന്നെ ഒരിടത്ത് പ്രദർശിക്കണം, നാട്ടി നിർത്തണം. എന്നിട്ട് എന്റെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് നിങ്ങൾ ബിസ്മില്ലാ റബ്ബിൽ ഗുലാം, അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹു എന്ന് പറഞ്ഞാല് ആളുകൾ വിചാരിക്കുക ചിലപ്പോ ഈ രാജാവായിരിക്കുന്ന, അത് വേണ്ട. ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ, അറിയ അള്ളാഹു റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബ്, കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് എന്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്തിട്ട് നിങ്ങൾ എന്റെ കഴുത്തിൽ എഴുതിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാന്ന് പറഞ്ഞു. രാജാവിന് എങ്ങനെയും ഷെറ് നീങ്ങിയാൽ മതി. മാത്രമല്ല ഈ വിരോധം അത് അന്ധത പ്രദാനം ചെയ്യും. അപ്പിന്നെ ഹക്കും ബാത്തിലും ഇതൊന്നും ഉണ്ടാവില്ല. വരും ഭാവി എന്ത് എന്നതൊന്നും നോക്കൂല. അപ്പൊ രാജാവ് എന്ത് ചെയ്ത്? കുട്ടി പറഞ്ഞതുപോലെ തന്നെ ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ ടംബ് ചെയ്ത് കുട്ടിന്റെ കഴുത്തിൽ കൊണ്ട് കുട്ടി ഷഹീദായി. എന്താ സംഭവിച്ചത്? ജനങ്ങളൊന്നടങ്കം ഇതാണ് കേട്ടപ്പോ, ആ മെന്നാബി റബ്ബിൽ ഗുലാം, ഞങ്ങളെല്ലാവരും കുട്ടിന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. രാജാവിന്റെ ദിവ്യത്വം തള്ളി അള്ളാഹുവിൽ വിശ്വാസികളായി. അതോടുകൂടി രാജാവ് ഈറപൂണ്ട് ധാർഷ്ട്യത നടിച്ച് അങ്ങനെയാണ് വിശാലമായ നീണ്ട കിടങ്ങുകൾ കീറി അതിൽ ഇന്ധനം നിറച്ച് ഈ വിശ്വസിച്ച ആളുകളെ മുഴുവൻ ആ കിടങ്ങിലേക്ക് തള്ളിയിട്ട് തീ കൊളുത്തി ചുട്ടുവന്നത്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ സൂറത്തുൽ ബുറൂജിന്റെ തുടക്കത്തിൽ വായിക്കുന്നത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖൂദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. വിശ്വാസികളെ മുഴുവൻ എന്ത് ചെയ്ത്? ആ കിടങ്ങിൽ തള്ളി ഇന്ധനത്തിൽ തീ കൊളുത്തി ചുട്ടുകൊന്നു. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, ഒരു ഉമ്മ അവരുടെ കുഞ്ഞിനെ മുലയൂട്ടാണ്, ചെറിയ കുട്ടിയാണ്. അപ്പൊ ആ ഉമ്മനോട് കുട്ടി പറയുന്നുണ്ട് എന്നാണ്, ഉമ്മ നിങ്ങൾ ക്ഷമിച്ചോളി, നിങ്ങൾ സത്യത്തിലാണ്. അങ്ങനെ ആ കുട്ടിയുമായിട്ടാണ് ആ ഉമ്മ ആ തീയിൽ കത്തിക്കപ്പെട്ടത്. ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം അള്ളാഹുവിന്റെ അശ്ഷാഫി എന്നുള്ള പേരാണ്. ആ ഷാഫി എന്നുള്ള പേര് അർത്ഥമാക്കുന്നത് എന്താണ്? സൗഖ്യവും ശിഫയും. അത് അള്ളാഹുവിൽ നിന്നാണ്. ശമനം അത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവേകുന്ന സൗഖ്യവും ശിഫയുമല്ലാതെ യാതൊരു ശിഫയും ഇല്ല എന്നുള്ളതാണ്. ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആലാനു, റസൂലുള്ളാഹിന്റെ കവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാനെ കുറിച്ച് പറയുന്നുണ്ട് ഷഫാ വസ്തഫാ എന്ന്. എപ്പോഴാ പറയുന്നത്? ആശ്വാസമേകി ശമനമേകി എന്ന് ഹസ്സാനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അള്ളേഖന ശമനല്ല. പിന്നെയോ, അള്ളാഹുവിന്റെ സുഖവും സൗഖ്യവും ഒക്കെ സമ്പൂർണാർത്ഥത്തിൽ പൂർണ്ണമായിട്ടാണ്. ഹസ്സാൻ റളിയല്ലാഹു അൻഹു നൽകിയ ഷിഫ എന്താ? ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ തെറിപ്പാട്ട് പാടി റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാനോട് പറഞ്ഞു, ഉഹ്ജു ഖുറൈശൻ ഫഇന്നഹു അശദ്ദു അലൈഹാ മിൻ റഷ്കിൻ ബിന്നബൽ. അമ്പയണിയിലേറെ ഖുറൈശികൾ കേൾക്കും കവിതയിലൂടെയുള്ള മറുപടി. അതുകൊണ്ട് ഹസ്സാനോട് എതിർത്ത് പാടാൻ പറഞ്ഞു. അങ്ങനെ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു അവരെ ട്രീറ്റ് ചെയ്ത്. എത്രമാത്രം ഈ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ പ്രത്യേകതയും, 120 വർഷം ജീവിച്ചിട്ടുണ്ട്. 120 വർഷം, 60 വർഷം ഇസ്ലാമിലും 60 വർഷം ജാഹിലിയത്തിലും. ഇസ്ലാം സ്വീകരിച്ചിട്ട് 60 വർഷം, ഇസ്ലാമിന് മുമ്പ് 60 വർഷം. ദീർഘായുസ് ലഭിക്കപ്പെട്ട മഹാനാണ് ഹസ്സാൻ, റസൂലുള്ളാന്റെ കവി. ഇദ്ദേഹം ഖുറൈശികൾ റസൂലുള്ളാനെ എതിർത്ത് പാടുമ്പോൾ ഖുറൈശികൾക്ക് എതിരില്ല പാടേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ഇഷ്കാൽ ഉണ്ട്. അതെന്താ ഇഷ്കാൽ? ഖുറൈശികൾ ഒരാളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത് അവിടുന്ന് പാടുന്നത് റസൂലുള്ളാഹിന്റെ സഹോദരൻ അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ ഇബ്നു ഉബൈദത്ത്, ഉബൈദത്തിന്റെ മകൻ അബൂ സുഫിയാൻ. റസൂലുള്ളാഹിന്റെ മൂത്താപ്പ അൽ ഹാരിസിന്റെ മകൻ, ഉബൈദത്തിന്റെ മകൻ അബൂ സുഫിയാൻ ഉണ്ട്. റസൂലുള്ളാഹിനെ വളരെയധികം വിഷമിപ്പിച്ച ഒരു മനുഷ്യനാണ് ഈ അബൂ സുഫിയാൻ. ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ അബൂ സുഫിയാൻ ഭയങ്കര കവിയാണ്. ആ അബൂ സുഫിയാനാണ് റസൂലുള്ളാഹിനെ എതിർത്ത് പാടുന്നവരിലുള്ളത്. അവ സ്വാഭാവികമായിട്ട് അസ്താൻ മറുപടി കൊടുക്കുമ്പോൾ ആരും എതിർക്കണം? ബനു ഹാഷിമിനെ എതിർക്കണം, ബനു അബ്ദു മനാഫിനെ എതിർക്കണം. അപ്പോ അത് അതിൽ ബനു അബ്ദു മനാഫിനെ ഒന്നായിട്ട് എതിർത്താൽ, ബനു ഹാഷിമിനെ ഒന്നായിട്ട് എതിർത്ത് പാടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റസൂലുള്ളാഹിയിൽ പെടൂലേ, ആക്ഷേപത്തിൽ റസൂലിനെയും പെടും. അപ്പൊ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബനു അബ്ദു മനാഫിനെ എതിർത്ത് പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂട്ടത്തിലല്ലേ? അപ്പൊ ഹസ്സാന് പറയാണ്, കുഴച്ചുകൂട്ടിയ മാവിൽ നിന്ന് മാവിൽ മുടി ഉണ്ടെങ്കിൽ ആ മുടി എങ്ങനെ ഊരിയെടുക്കുക? ആ മുടിയിൽ മാവിൽ നിന്ന് ഊരിയെടുക്കുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് അവർക്കെതിരിൽ പാടും എന്നാണ് ഹസ്സാൻ പറയുന്നത്. അങ്ങനെ ഹസ്സാൻ എന്ത് ചെയ്ത്? ബനു അബ്ദു മനാഫിനെ പറയാതെ ബനു അബ്ദുദ്ദാറിനെ പറഞ്ഞ്, എന്നിട്ട് എന്ത് ചെയ്ത്? ഖുറൈശികളെ ആക്ഷേപിച്ചു. ഖുറൈശികളിൽ ഒരു വിഭാഗമാണ് ആര്? ബനു അബ്ദുദ്ദാർ. അവരെ എന്ത് ചെയ്ത്? മറുപടിയിലൂടെ പാടി. അങ്ങനെ അദ്ദേഹം പാടിയ കവിതകളിൽ കാണാം, ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീദാകൽ ജസാഉ, ഹജൗത മുഹമ്മദൻ ബറൻ തഖിയൻ റസൂലല്ലാഹി ശീമതുഹുൽ വഫാഉ فإن أبي ووالده وعرضي لعرض محمد منكم وفاء. هجوت محمدا നിങ്ങൾ മുഹമ്മദിനെ ശകാരിച്ചു, ആക്ഷേപിച്ചു. فأجبت عنه, ഞാൻ അതിന് നിങ്ങൾക്ക് മറുപടി നൽകി. وعند الله في ذاك الجزاء, എൻ്റെ മറുപടിയിൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ, പ്രതിഫലം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. هجوت محمدا, നിങ്ങൾ മുഹമ്മദിനെയാണ് ആക്ഷേപിച്ചു പാടിയത്. മുഹമ്മദ് ആരാണ്? ബറൻ തഖിയൻ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലാണ്, പുണ്യാളനാണ്, ഭക്തനാണ്. ശീമത്തുഹുൽ വഫ, ഉടമ്പടി പാലിക്കുക, കരാറ് പാലിക്കുക എന്നുള്ളതാണ് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷണം. ഫഇന്ന അബി വവാലിദഹു വഇർദി ലിഇർദി മുഹമ്മദിൻ മിൻകും വഖാഉ, എന്റെ ഉപ്പ, എന്റെ ഉപ്പാന്റെ ഉപ്പ, എന്റെ അഭിമാനം, ഇതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനത്തിന് മറയാണ്, അതിനെ പ്രതിരോധിക്കാനുള്ളതാണ് എന്ന് തുടങ്ങിയിട്ട് ഹസ്സാൻ വളരെ സുന്ദരമായിട്ട് കവിത പാടി മറുപടി കൊടുത്തു. ഈ മറുപടി കൊടുത്തതോടുകൂടി ഖുറൈശികൾ ആട്ടമുട്ടി, അവരുടെ വായടങ്ങി. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹദീസിൽ കാണാം, ഫഹജാഹും ഹസ്സാനു ഫഷഫ വഷ്തഫ, മറുപടി കൊടുത്ത് ആ മറുപടി നല്ല ചികിത്സയായി, ട്രീറ്റ്മെന്റ് വളരെ ഉഷാറായി എന്ന് പറഞ്ഞു. ആശ്വാസമേകി, ശമനമേകി എന്ന് പറയുന്നു. ഇവിടെ ഷിഫായിനെ ഹസ്സാനിലേക്ക് ചേർത്ത്, പക്ഷെ രണ്ട് ഷിഫയും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു ആകുന്നു രോഗങ്ങൾ, അത് മാനസികമായാലും ശാരീരികമായാലും ഷിഫയേകുന്നത്, ആശ്വാസമേകുന്നത് അള്ളാഹുവിന്റെ ശിഫയല്ലാതെ വേറെ ശിഫയല്ലാതെ, അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തിനും പൂർണ്ണതക്കും അനുയോജ്യമാവിയതാണ്. പടപ്പുകൾ, അവരിൽ നിന്നുള്ള ആശ്വാസവും ശമനവും അത് പടപ്പുകളാണ് എന്നുള്ള ആ പരിമിതി പരിഗണിച്ച് മാത്രം, ഇതാണ് അതിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു ശിഫയേകുന്നു എന്ന് പറഞ്ഞു, അള്ളാഹുവാണ് ഷാഫി. നമ്മൾ കാര്യകാരണങ്ങളെ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിൽ നിന്ന് ശിഫണ്ട്, അള്ളാഹുവിൽ നിന്ന് ശിഫണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട്, അള്ളാഹു ശമനമേകും, നമ്മളോട് കാര്യകാരണങ്ങളെ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യകാരണങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭവമുണ്ട്, അതെന്താ? ഉസാമ ഇബ്നു ശരീക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന്. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ സഹാബത്തുണ്ട്, അവരുടെയൊക്കെ തലയിൽ പക്ഷികൾ ഉള്ളത് പോലെയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അവരുടെയൊക്കെ തലയിൽ പക്ഷികൾ ഉള്ളത് പോലെയാണെന്നാണ് അതിന്റെ അർത്ഥം. എന്താ റസൂലുള്ളാന്റെ സഹാബികൾ റസൂലുള്ളാനോടൊപ്പം ഉണ്ട്, ഇദ്ദേഹം വരികയാണ്, ഉസാമ ഇബ്നു ഉറൈക്ക് വരികയാണ്. അപ്പൊ സഹാബികളുടെയൊക്കെ തലയിൽ പക്ഷിയുള്ളത് പോലെയാണെന്നുണ്ടെങ്കിൽ അവർ സാഗൂതം കേൾക്കുകയാണ്, തലയാട്ടിയ പക്ഷി പാറും. അപ്പൊ തല ആട്ടുക പോലും ചെയ്യാതെ തിരുമൊഴികളെ അവർ ശ്രവിക്കുകയാണ്, അടങ്ങാതെ, അടക്കത്തിൽ അനങ്ങാതെയാണ് അവരെന്ത് ചെയ്യണത്, ശ്രവിക്കുന്നത്. അത് സഹാബത്തിന്റെ മര്യാദയാണ്, മജ്ലിസുൽ ഇൽമിൽ അവരുടെ ആ ഭവ്യതയും അതേപോലെ തന്നെ അദബുമാണ്. എന്നിട്ട് ഉസാമ ഇബ്നു ശരീക്ക് പറയണം, ഫസല്ലംത്ത്, ഞാൻ ആ സദസ്സിൽ വന്ന് സലാം പറഞ്ഞു. സുമ്മ ഖായത്ത്, എന്നിട്ട് ഞാൻ ഇരുന്നു. ഫജാ അൽ ആറാബു മിൻ ഹാഹുന വഹാഹുന, അപ്പൊ ആ സദസ്സിലേക്ക് എന്ത് ചെയ്തു, ആറാബികൾ വരാൻ തുടങ്ങി. പല ഭാഗത്തുനിന്നും ആറാബികൾ വരാൻ തുടങ്ങി. അങ്ങനെ ഫഖാലു, ആറാബികൾ ചോദിച്ചു, യാ റസൂലല്ലാ അനതദാവ, അല്ലാന്റെ റസൂലെ ഞങ്ങൾക്ക് ചികിത്സിച്ചൂടെ, അനതദാവ ഞങ്ങൾ ചികിത്സിക്കട്ടെ ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദാവ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യദഅ ദാഅൻ ഇല്ലാ വദഅലഹു ദവാഅ, അല്ലാഹു ഇവിടെ ഒരു രോഗവും നിശ്ചയിച്ചിട്ടില്ല, അതിനൊരു മരുന്ന്, മറുമരുന്ന് അല്ലാഹു നിശ്ചയിക്കാതെ, അവതരിപ്പിക്കാതെ. അപ്പൊ ഒരു രോഗം അല്ലാഹു ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മരുന്നുമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. എന്നിട്ട് തിരുനബി പറഞ്ഞു, ഗൈറ ദാഇൻ, ഒരൊറ്റ രോഗം, അതിന് മരുന്നില്ല. അതെന്താ? ഗൈറ ദാഇൻ വാഹിദ്, ഒരൊറ്റ രോഗം, അതിന് മരുന്നില്ല. അതേതാ രോഗം? ഏതാ റസൂലുള്ള പറഞ്ഞത്? അൽഹറം, വാർദ്ധക്യം, വയസ്സ്. വയസ്സായവനും പിന്നെ യൗവനം കൊതിക്കാം, ശൈശവം കൊതിക്കാം, മനസ്സിലായില്ലേ? പക്ഷേ അതിന് മരുന്നില്ല. വാർദ്ധക്യം അതിന്റെ സ്റ്റെപ്പ് കയറി ഉള്ള യാത്രയാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കട്ടെ, അൽഹംദുലില്ല. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറബികളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടു. ഷാഫി, അഷാഫി അള്ളാഹുവാണ്, ഷിഫ അള്ളാഹുവിൽ നിന്നാണ്. പക്ഷെ കാര്യകാരണങ്ങളെ നമ്മൾ എത്തിപ്പിടിക്കണം, കാര്യകാരണങ്ങളെ നമ്മൾ എത്തിപ്പിടിക്കണം. അതെന്താ? ചികിത്സിക്കുക എന്നുള്ളത്, ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത്, അതാണ് കാര്യകാരണങ്ങൾ. നമ്മൾ കാര്യകാരണങ്ങൾ എത്തിപ്പിടിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിൽ നിന്ന് ഷിഫ വന്നേക്കും. പക്ഷേ ചികിത്സിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചികിത്സ തേടണം. പക്ഷെ എവിടെയാണ് ചികിത്സ തേടേണ്ടത്? ശരഈയായി, മതപരമായി അനുവദിക്കപ്പെട്ട വേദികളിലാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്. ഇപ്പൊ ഭൗതികമായി പരീക്ഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞ മരുന്നുകളുണ്ട്. പനിക്ക് ഫവഡോൾ, തലവേദനക്ക് അതേപോലെ തന്നെ ഇങ്ങനത്തെ ഗുളികകൾ, ഇതൊന്നും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നതല്ല. പിന്നെ അത് ഭൗതികമായിട്ട് പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ടതാണ്, ഖദരിയായി തെളിഞ്ഞതാണെന്ന് അതിന് പറയാം. അത് നമുക്ക് അനുവദനീയമാണ്. എന്നാൽ ഷറഈയായി ട്രീറ്റ്മെന്റ് ഉണ്ട്, മതപരമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഉദാഹരണത്തിന്, ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ, എന്താ ഫാത്തിഹന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്രം? ഒരു ഭാഗം വിശ്വാസികൾ അവരൊരു യാത്രയിലാണ്. അങ്ങനെ അവരൊരു ഗോത്രത്തിൽ ചെന്ന് അവരോട് വിരുന്ന് ആവശ്യപ്പെട്ട്, യാത്രക്കാരല്ലേ, അപ്പൊ അവിടെ പോയിട്ട് വിരുന്ന് ആവശ്യപ്പെട്ടപ്പോ അവര് വിരുന്നിന് വിസമ്മതിച്ച്, ഇവർക്ക് തിന്നാൻ കൊടുത്തില്ല. അപ്പോ ഒരു സംഭവം നടന്ന, എന്താ, ആ ഗോത്രത്തിലെ തലവന് ഒരു തേള് കടിച്ചു. അപ്പൊ തേള് കടിച്ചപ്പോ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം. അപ്പൊ അവര് ഈ മന്ത്രചികിത്സ, റുഖിയ ചികിത്സയാണ് അവര് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇവര് റസൂലുള്ളാന്റെ സഹാബത്താണെന്നുള്ളത് ഇവർക്ക് അറിയാം, അവരാ മുസ്ലിമീങ്ങളാ. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ വല്ല മന്ത്രിക്കുന്ന, റുഖിയ നടത്തുന്ന ആളുകൾ ഉണ്ടോ? ഞങ്ങളുടെ ഗോത്ര തലവിന് തേള് കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ സഹാബത്ത് അവരോട് വിരുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭക്ഷണം, അപ്പൊ അവർ കൊടുക്കാൻ വിസമ്മതിച്ചവരാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? ഒരു പണി കൊടുക്കാൻ അവര് തീരുമാനിച്ചു. എന്താ പറഞ്ഞത്? ലഖദ് ഇസ്തദഫ്നാകും ഫലം തുദയ്യിഫൂന Fama ana biraqil lakum hatta taj'aluna naj'ulan. Fasalahuhum ala qatim min al-ghanam. ഞങ്ങൾ വിരുന്ന് കഴിച്ചപ്പോൾ നിങ്ങൾ തന്നിട്ടില്ല. മന്ത്രിക്കുന്ന ആളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, റുഖിയ നടത്തുന്ന ആളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ തരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം മന്ത്രിക്കുന്നതിന് നിങ്ങൾ തരണം. അങ്ങനെയാണ് ചില മന്ത്രി ചേരാന്നാണ്. അങ്ങനെ ഒരു പറ്റം ആടുകളെ നൽകാം എന്ന വ്യവസ്ഥതയിൽ എന്ത് ചെയ്ത് മന്ത്രിക്കാന്ന് വെച്ച് മന്ത്രിച്ചു കൊടുക്കാന്ന് വെച്ച്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടല്ലോ, ഇവിടെ ഈ സഹാബി ഉണ്ടല്ലോ, ഇവിടെ മന്ത്രിച്ചിന് കൂലി ഇല്ല, ഇതല്ല. അത് ചില ആളുകൾ അങ്ങനെ ഇതിനെ മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇവർ യാത്രക്കാരാണ്, അവരടുത്ത് ഭക്ഷണമൊന്നുമില്ല. അപ്പൊ ഒരു സംഘത്തെ കണ്ടപ്പോ അവരോട്, ഒരു ഗോത്രത്തെ കണ്ടപ്പോ നിങ്ങൾ വല്ല ഭക്ഷണം തരുമെന്ന് ചോദിച്ച്. അപ്പൊ അവര് ഫിഷ്കന്മാരാണ്, അവർക്ക് തരൂല എന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവിടെ ഒരു വിഷയം വരുന്നത്, അവരുടെ നേതാവിന് തേളുകടിച്ച്. അപ്പൊ ഇവരോട് പറയാണ്, അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരാണെന്നുള്ളത്. ജാഹിലിയത്തിൽ മന്ത്ര ചികിത്സ ഉണ്ട്, ജാഹിലിയത്തിൽ മന്ത്ര ചികിത്സ ഉണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മന്ത്രങ്ങളെ അവതരിപ്പിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിട്ട് പറയാണ്, ഷിർക്കില്ലാത്ത എല്ലാ മന്ത്രവും റുഖി അനുവദനീയാണ്. അപ്പൊ അവർക്ക് അറിയാം മന്ത്ര ചികിത്സ എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കണ്ടപ്പോ അതിൽ മന്ത്രിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാണ് ഇവർ വരുന്നത്. അപ്പൊ സഹാബികൾ എന്ത് ചെയ്ത്, ഇവർ ഭക്ഷണം തന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഡിമാൻഡ് വെച്ച്. അങ്ങനെ ഒരാട്ട് സംഘം അതിനെ ജൂഴലാക്കി കൂലിയാക്കിയിട്ട് എന്ത് ചെയ്യാണ്, മന്ത്രിക്കാണ്. അങ്ങനെ മന്ത്രിച്ചു, ഭേദപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ ചെയ്തിയെ അനുവദിക്കുകയും ചെയ്തു. ഇത് മന്ത്രിക്കുന്നതിനൊക്കെ ഇങ്ങനെ ബില്ല് എഴുതാനും കൂലിക്ക് മന്ത്രിക്കാനുള്ള ഒരു തെളിവായിട്ട് പൂർവികർ മനസ്സിലാക്കിയിട്ടില്ല. സഹാബികൾ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ എല്ലാവർക്കും കൂലി വാങ്ങി മന്ത്രിച്ചു കൊടുത്തതും വന്നിട്ടില്ല. അത് ആളുകൾ ഇവിടെ സന്ദർഭോചിതമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും നമ്മുടെ വിഷയം എന്താ, നമ്മുടെ വിഷയം ഖദരിയായിട്ടുള്ള ചികിത്സകളുണ്ട്, മരുന്നുകൾ. അതേപോലെ ഷറഈയായിട്ടുള്ള മരുന്നുകളുണ്ട്. ഷറഈയായിട്ടുള്ള മരുന്നുകൾ പെട്ടതാണെന്ത്, റുഖിയ ചികിത്സകൾ. സൂറത്തുൽ ഫാത്തിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് തന്നെ പറഞ്ഞാൽ എന്താ, എന്ത് ഓതിയിട്ടാ നിങ്ങൾ മന്ത്രിച്ചതെന്ന് ചോദിച്ചു ഇവരോട്. അപ്പൊ ഞങ്ങൾ ഫാത്തിഹ ഓതിയിട്ടാണ് മന്ത്രിച്ചത്. അപ്പൊ റസൂലുള്ളാഹി ആശ്ചര്യത്തിൽ പറയണ, വമാ അദ്രാകമാ റുഖിയ. ഫാത്തിഹ എന്നുള്ളത് എന്താണ്? അത് റുഖിയാണ്, മന്ത്രിക്കാനുള്ളതാണ്. ഇതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദഷ്തക യഖ്റഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത്. റസൂലുള്ളാ രോഗം വന്നാൽ മുഅവ്വിദാത്ത് ഓതിയിട്ട് ശരീരത്തിൽ ഓതുമായിരുന്നു, വയംഫസ് എന്നിട്ട് ഊതുമായിരുന്നു. ഫലം മഷ്തദ വജ്ഉഹു കുന്തു അഖ്റഉ അലൈഹി വ അംസഹു ബിയദീ റജാ ബറകതിഹ. ആയിഷമ്മ പറയാണ്, റസൂലുള്ളാഹ് ഒരു ദീനം വന്നാൽ മുഅവ്വിദാത്ത് റസൂലുള്ളാഹ് ഓതിയിട്ട് എന്ത് ചെയ്യും, ശരീരത്തിൽ ഊതുമായിരുന്നു. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഫലക്ക് അന്നാ സൂറത്തുകളാണ്, അത് ഓതിയിട്ട് ശരീരത്തിൽ ഊതും. റസൂലുള്ളാഹ് മരണവേളയിൽ കടുത്ത രോഗം വന്നപ്പോ ഞാൻ റസൂലുള്ളാഹ് ഓതുകയും അങ്ങനെ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തടവുകയും ചെയ്തിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷറഈയായിട്ടുള്ള ചികിത്സ ഉണ്ട്, അതിൽ പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്ക്, ഇതൊക്കെ അതും അത് അനുവദിച്ചതാണ്. ചിലര് റുഖിയ എന്ന് പറഞ്ഞാൽ കേവലം പ്രാർത്ഥനയായിട്ട് പറയും. റുഖിയ എന്ന് പറഞ്ഞാൽ എന്താ, രോഗശമന പ്രാർത്ഥന, എന്നിട്ട് വെറും ദുആയേ ഉള്ളൂ എന്ന് പറയും. യഥാർത്ഥത്തിൽ കേവലം ദുആ മാത്രമല്ല റുഖിയ. റുഖിയയും പ്രമാണങ്ങളിൽ വന്നതുപോലുള്ളതായ ചില പദണ്ടില് മുഅവ്വിദാത്ത് ഓതിയിട്ട് ഊതിയെന്നാണ്. അപ്പൊ കേവലം പ്രാർത്ഥന മാത്രമല്ല, പാരായണവും അതിനെ തുടർന്നുള്ള ഈ ഊത്തും. അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അബിൽ ആസിന്റെ സംഭവത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വേദനയാണ്. അപ്പൊ റസൂലുള്ള പറയാണ്, വേദനയുള്ളടുത്ത് കൈ വെച്ചിട്ട് ബിസ്മില്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറയാം. പിന്നെ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്രതി മിൻ ശരരി മാ അജിദു വഉഹാദിർ എന്ന് ഏഴ് പ്രാവശ്യം പറയാം കൈവെക്കാൻ പറഞ്ഞു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലൂതി തടവിയ സംഭവം, ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ട്. അപ്പൊ കേവലം രോഗശമന പ്രാർത്ഥന അല്ല, പിന്നെയോ പ്രാർത്ഥന ഉണ്ട്, അത് മുഖ്യം. അതേസമയം ഇതേപോലെ തെളിവുകളിൽ വന്നതുപോലുള്ളതായ ചില പ്രവൃത്തികൾ കൂടി റുഖിയയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് അത് ഷറഈയായിട്ടുള്ളതുണ്ട്, അതാണ് റുഖിയ. ഖദരിയായിട്ടുണ്ട്, അതാണ് മരുന്നുകൾ. മരുന്നുകൾ പരീക്ഷണത്തിലൂടെ തെളിഞ്ഞതാണ് ഇത് ഇന്ന രോഗത്തിന് ഇന്ന മരുന്നാണെന്നുള്ളത്. മന്ത്രങ്ങളോ റുഖിയകളോ അത് ശരഈയായിട്ട് തെളിഞ്ഞതാണ്. അപ്പോ അനുവദനീയമായിട്ട് ഇങ്ങനെ വന്ന മരുന്നുകളെ നമ്മൾ രോഗങ്ങൾക്ക് മരുന്നായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നാൽ അനുവദനീയമല്ലാത്തതോ അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. വലാ തതദാവൂ ബിൽ ഹറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹറാമ് കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തരുത്, ചികിത്സിക്കരുത്. ഇപ്പൊ കള്ള് ഹറാമാണ്, മദ്യ ഹറാമാണ്, ആൽക്കഹോൾ ഹറാമാണ്. ഒരാൾ കേവലം ആൽക്കഹോൾ കൊണ്ട് അല്ലെങ്കിൽ കള്ള് കൊണ്ട് ചികിത്സിക്കാന്ന് പറഞ്ഞാൽ പാടില്ല, നിഷിദ്ധാണ്. കാരണം എന്താ, അത് മതത്തിൽ വിലക്കുള്ളതാണ്. ഇതേപോലെ തന്നെ ഏലസുകൾ, ഉറുക്കുകൾ, മന്ത്രങ്ങൾ, ഇതൊക്കെ എന്താ, അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഇല്ല. എന്തുകൊണ്ട്? ഒന്ന്, അത് ഖദരിയായിട്ട് തെളിഞ്ഞൊരു സംഗതിയല്ല. പനി വന്നാൽ ഏലസ് കെട്ടിയാൽ മാറുന്ന് ഏതെങ്കിലും വൈദ്യശാസ്ത്രം പറഞ്ഞതാ? ശാസ്ത്രീയമായി തെളിഞ്ഞതാ? അല്ല. ദീന് പറഞ്ഞതാ ഏലസ് കെട്ടാൻ? അല്ല. പിന്നെ ദീന് എതിർത്താ പറഞ്ഞത്, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, ഏലസ് കെട്ടിയാൽ അവന് ശിർക്ക് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞത്. മൻ തഅല്ലഖ ശൈഅൻ ഉഖില ഇലൈഹി, വല്ലതും കെട്ടിയാൽ അള്ളാഹു അവനെ കൈയൊഴിക്കും, അവൻ ആ കെട്ടിയതിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫൈൻ മിത്ത വഹിയ അലൈക് മാ അഫ്ലഹ്ത അബദ, ഏലസ് കെട്ടിയവനോട് പറഞ്ഞതാ, അത് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കാൻ, നീ മരിച്ചാൽ നിനക്കൊരിക്കലും വിജയമല്ല എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നു വരുന്നത്, ഖദരിയായിട്ടുള്ളതായ സബബുകളുടെ മരുന്നുകളുടെ നമുക്ക് സ്വീകരിക്കാൻ രോഗങ്ങൾക്ക്, അത് പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞതാണ്. ശരഈയായിട്ടുള്ള തെളിവുകൾ മരുന്നുകളുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് മതപരമായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലൊക്കെ പ്രമാണം വന്നതാണ്. എന്നാൽ ശരഈയില്ലാത്തത്, ഖദറിൽ പ്രാപഞ്ചികമായി സ്ഥിരീകരിക്കപ്പെടാത്തത്, അത് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊണ്ടെടുക്കാൻ പാടുള്ളതല്ല. വിശിഷ്യ ശറഈ എതിർത്തതായ ട്രീറ്റ്മെന്റുകൾ, ചികിത്സകൾ, മറുമരുന്നുകൾ, ശറഈ എതിർത്ത ചികിത്സകളിൽ പെട്ടതാണ് ALS കെട്ടുക, നൂല് കെട്ടുക, ഐക്കല്ല് കെട്ടുക തുടങ്ങിയിട്ടുള്ളതായ ഇത്തരം ക്ഷുദ്ര വസ്തുക്കൾ കെട്ടലും, അതേപോലെ തന്നെ അത് കെട്ടിത്തരുന്ന, അത് ഊതിത്തരുന്ന, മന്ത്രിച്ചു തരുന്ന ക്ഷുദ്രന്മാരെ സമീപിക്കലും. ALS ഉണ്ടാക്കി തരുന്നവരെ, നൂല് കെട്ടിത്തരുന്നവരെ, നൂല് മന്ത്രിച്ചു തരുന്നവരൊക്കെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ അത് പാടുള്ളതല്ല, മതത്തിൽ നിഷിദ്ധാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ആകുന്നു അശ്ഷാഫി, ശമനമേകുന്നവൻ. അള്ളാഹുവിൽ നിന്നാകുന്നു ഷിഫ. പക്ഷേ നമ്മളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഷിഫ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുവാൻ നമ്മളോട് കാര്യകാരണങ്ങളെ എത്തിപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് തിരുനബിയോട് റസൂൽ പറയാണ്, അല്ല ജിബ്രീൽ പറയാണ്, യാ മുഹമ്മദ് ഇഷ്തകൈത്, മുഹമ്മദ് നിങ്ങൾക്ക് രോഗമായോ? ഫഖാല നഅം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ. അപ്പൊ ഖാല, അപ്പൊ ജിബ്രീൽ പറയാണ്, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ശൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹ് അർഖീക്. എന്താ ബിസ്മില്ലാ? അള്ളാഹുവിന്റെ നാമത്തിൽ അർഖീക്, ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കുന്നു. മിൻ കുല്ലി ശൈഇൻ യുദീക്, നിങ്ങൾക്ക് ഉപദ്രവകരമായി ഭവിക്കുന്ന എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മന്ത്രിക്കുന്നു. മിൻ ശർരി കുല്ലി നഫ്സിൻ, എല്ലാ നഫ്സിന്റെയും ഷെറിൽ നിന്ന്, ഔ ഐനിൻ ഹാസിദിൻ, അല്ലെങ്കിൽ അസൂയാലുവിന്റെ കണ്ണിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മന്ത്രിക്കുന്നു. അള്ളാഹു യശ്ഫീക്, അള്ളാഹു നിങ്ങൾക്ക് ശിഫയേകട്ടെ. ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിന്റെ നാമം, അതിന്റെ സഹായത്താൽ അല്ലെങ്കിൽ ആ നാമത്തെ മുൻനിർത്തി ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കുന്നു. ഇതാണ് ജിബ്രീൽ അലൈഹി സ്വലാം, ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചികിത്സ നിർവഹിച്ചതായ റുഖിയ മന്ത്രം. അപ്പൊ റസൂലുള്ളാഹ ചികിത്സിച്ചിട്ടുണ്ട്, റസൂലുള്ളാനെ ചികിത്സിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്, റസൂലുള്ളാക്ക് റുഖിയ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ചികിത്സക്ക് വേണ്ടിയിട്ട്, ശമനത്തിന് വേണ്ടിയിട്ട് കാര്യകാരണങ്ങളെ നമ്മൾ എത്തിപ്പിടിക്കണം. മതപരമായി സാധുതയുള്ള അനുവദനീയമായ കാര്യകാരണങ്ങളെ. അപ്പോൾ അള്ളാഹു ആകുന്നു ഷാഫി, അള്ളാഹു അവൻ ഷിഫയേകും എന്നുള്ളതാണ്. തവക്കുൽ പൂർണമായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല, കെയ്യ് ചികിത്സ നിർവഹിക്കുകയില്ല, ശകുനം നോക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മഹത്വം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, ഹിസാബും അതേപോലെ അദാബും ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകൾ, ആ 70,000 ആളുകളുടെ സവിശേഷതയും മഹത്വവുമായി റസൂലുള്ള പറഞ്ഞൊരു ഹദീസാണത്. എന്താ 70,000 ആളുകളുടെ പ്രത്യേകത? ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, അദാബില്ലാതെ, ശിക്ഷയില്ലാതെ അവർ സ്വർഗത്ത് പോകാനുള്ള അവരുടെ പ്രത്യേകത എന്താ? അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല, റുഖിയ ആവശ്യപ്പെടൂല, അതേപോലെ കെയ്യ് ചികിത്സ നടത്തൂല, തീറത്ത് ശകുനം നോക്കൂല, പിന്നെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരാണ് ഈ എന്നാണ്. ഈ ഹദീസ് ഒരിക്കലും ചികിത്സ തേടുന്നത് പാടില്ല എന്നോ ചികിത്സ തേടുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നോ ഇല്ല, അതാദ്യം മനസ്സിലാക്കണം. പിന്നെ എന്താ ഈ ഹദീസിന്റെ തേട്ടം? റുഖിയ എന്ന ചികിത്സ, മന്ത്ര ചികിത്സ, അത് ജാഹിലിയത്തിലുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇത് കാണിച്ചത്. അപ്പൊ റസൂലുള്ള ഷിർക്കില്ലാത്തതൊക്കെ അനുവദനീയാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പണ്ട് കാലങ്ങളിലെ ഉള്ള ഒരു ചികിത്സയാണ് റുഖിയ. ഈ റുഖിയയുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസം ജാഹിലിയത്തിലുണ്ട്. അതെന്താ? മന്ത്രിക്കുന്നവനെ കുറിച്ചുള്ള ഒരു ഏറെ വിശ്വാസം. ഡോക്ടർ രോഗം ഭേദപ്പെടുത്തുന്നത് പോലെയല്ല മന്ത്രിച്ച് രോഗപ്പെടുത്തുന്നത്. മന്ത്രിച്ച് രോഗം ഭേദപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഈ വ്യക്തിക്ക്, ഇയാള് മന്ത്രിച്ചിട്ടാണ് എന്റെ രോഗം മാറിയെന്ന് പറഞ്ഞിട്ട് അയാളെ കുറിച്ച് ഒരു ഏറെ വിശ്വാസം. അത് ജാഹിലിയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിശ്വാസത്തെ ഇസ്ലാം ചികിത്സിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തി. മന്ത്രിക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം. ലാ യർഖൂൻ എന്ന് പറയുന്ന റിവായത്ത് ഈ ഹദീസ് ഇമാം മുസ്ലിമിന്റെ ഉണ്ടത് ശാദായ റിവായത്താണ്. കെയ്യ് ചികിത്സ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? കെയ്യ് ചികിത്സ അസലൻ ഇസ്ലാമിൽ പ്രോത്സാഹനീയല്ല. എന്തുകൊണ്ട്? അത് തീയിൽ ചൂടാക്കിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്, തീ കൊണ്ടുള്ള ചികിത്സ. അത് ഇസ്ലാമിൽ പാടില്ല, അല്ല പാടില്ല എന്നല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. കാരണം അതൊരു തരം ശാരീരിക പീഡയാണ്. മാത്രമല്ല ഈ റുഖിയ, കെയ്യ് ചികിത്സ, പിന്നെ തീറത്ത് ശകുനം. ശകുനം എന്താ? ശകുനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശകുനം നോക്കിയിട്ട് ഭാവി തീരുമാനിക്കുകയാണ്, യാത്ര പോണോ വേണ്ടേ, അല്ലെങ്കിൽ ഇന്നൊരു ഉദ്യമം അത് നിർവഹിക്കണോ വേണ്ട, അത് ശകുനം നോക്കിയിട്ടാണ്. അതൊക്കെ വിശ്വാസത്തെ ബാധിക്കുന്ന, തവക്കുലിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പൊ ഈ ശകുനവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ റുഖിയയുമായി ബന്ധപ്പെട്ട്, അതേപോലെ കെയ്യ് ചികിത്സയുമായി ബന്ധപ്പെട്ട് പണ്ട് കാലം മുതലേ ആളുകൾക്കുണ്ടായിരുന്ന ചില തെറ്റായ സമീപനങ്ങളുണ്ട്. അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണവർ, കെയ്യ് ചികിത്സ നിർവഹിക്കാത്തവരാണവർ, ശകുനം നോക്കാത്തവരാണവർ, തവക്കുലിൽ കഴിഞ്ഞുകൂടുന്ന, തവക്കുൽ പൂർണ്ണമായിട്ടുള്ളതായ വിശ്വാസികൾ അവരാണ് ഈ 70,000 ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മഹത്വം പറയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം നമ്മൾ ചികിത്സ അന്വേഷിക്കേണ്ട എന്നോ ചികിത്സിക്കണ്ട എന്നോ അല്ല, പിന്നെയോ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. കാരണം എന്താ? റസൂലുള്ള ചികിത്സിച്ചിട്ടുണ്ട്, റസൂലുള്ളാനെ ചികിത്സിച്ചിട്ടുണ്ട്, ചികിത്സിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ട്. ഏതായാലും അള്ളാഹുവിന്റെ അഷാഫി എന്നുള്ള പേരും ആ പേരുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അള്ളാഹുവിന്റെ മറ്റൊരു നാമവും അതുമായി ബന്ധപ്പെട്ടതായ ഹുക്കുമുകളും ഇവിടെ നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും മേറ്റി നൽകുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച്, സത്യവിശ്വാസികളായി മരിച്ച്, സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അല്ലാഹു ഇഹത്തിലും പരത്തിലും നമുക്കെല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കൺകുളിർമയേറ്റി അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈ മജ്ലിസ് ഉപരിരോഗത്ത് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും നഫഹത്തും നമ്മളിലേക്ക് നമ്മുടെ ഈ വേദിയിലേക്ക് അല്ലാഹു ചൊരിയുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഈദ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക അഅദാ അൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി അംനഹ വറിജാല അംനിഹ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി അഖീദതഹ വഖിയാദതഹ ഇന്നക വലിയ്യു ദാലിക വൽ ഖാദിർ അലൈഹ്. يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.